പ്രൈസ് ദി ലോർഡ്. വേദപുസ്തക സംഭവങ്ങളിൽ പലതും നീർത്തോടുകൾക്ക് അരികെ വെച്ച നടന്ന സംഭവങ്ങളാകുന്നു. ദൈവിക നടത്തിപ്പിന്റെയും ദൈവിക തണുപ്പിന്റെയും ദൈവിക ശക്തിയുടെയും ദൈവിക സഹായത്തിൻ്റെതുമായ വചനത്തിലെ തോടുകളെക്കുറിച്ച് നമുക്ക് ഈ മാസം ചിന്തിക്കാം. അതിനായി ബൈബിൾ സ്റ്റഡി .co.in ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17:3. നീ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഗോഡ്സ് ഗൈഡൻസ് അറ്റ് കെരീത്ത് റാവിൻ. 1896 ഷെർവുഡ് ഡെഡി എന്ന ദൈവദാസൻ ഉത്സാഹത്തോടെ ഇന്ത്യയിലെ തൻ്റെ സുവിശേഷ വേല ആരംഭിച്ചു. വേലക്കായി പുറപ്പെട്ടപ്പോൾ തന്നെ പലരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. എങ്കിലും ഭയക്കാതെ ഒരു വർഷം അദ്ദേഹം വേല ചെയ്തു. ക്രമേണ പല ദിവസവും തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. താൻ ഇറങ്ങിയത് സുവിശേഷ വേലക്കാണ്, എങ്കിലും തന്നെ എല്ലാവരും ഉപേക്ഷിക്കുന്നു. അദ്ദേഹം ഈ പ്രവൃത്തി അവസാനിപ്പിക്കാമെന്ന് കരുതി സങ്കടത്തോടെ പ്രാർത്ഥിക്കാനായിരുന്നു. പ്രാർത്ഥനയുടെ ഇടയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:14 ദൈവം തന്നോട് സംസാരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അതിപ്രകാരമായിരുന്നു: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീറുറവയായിത്തീരുന്നു. ഈ വാക്യം അദ്ദേഹത്തിന് ഒത്തിരി പ്രചോദനം നൽകിയതിനാൽ ദൈവം തന്നോട് സംസാരിച്ചതായി തന്നെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. വചനമാകുന്ന നീരുറവയിൽ നിന്ന് അദ്ദേഹം കുടിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒത്തിരി ആശ്വാസം തോന്നി. വചനം നമ്മെ സ്പർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ നീരുറവയെ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുക്കുന്നു. ഈ നീരുറവ അദ്ദേഹത്തിൻ്റെ നിരാശ മാറ്റിയപ്പോൾ അദ്ദേഹം പ്രത്യാശയോടെ തന്നെ തൻ്റെ വേല തുടരുകയും ചെയ്തു. നിരാശ മാറി പ്രത്യാശ വരുവാൻ ദൈവവചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തും. എത്ര വിഭവശേഷി ഉള്ളിലുള്ളവനും, അതായത് വചനം എത്ര ഉള്ളിലുള്ളവർക്കും, ഒരു പ്രത്യേക സമയത്ത് ബലഹീനത അല്ലെങ്കിൽ ശക്തിഹീനത തോന്നാം. എന്നാൽ ദൈവിക വാഗ്ദത്തങ്ങളാണ് അവിടെ നമുക്ക് ശക്തി തരുന്നത്. ആത്മീയ നീരുറവ യുക്തിയുടെ വരമ്പുകൾക്ക് മീതെ കവിഞ്ഞൊഴുകുമ്പോൾ നിരാശ മാറി പ്രത്യാശ നമ്മിലുണ്ടാകുന്നു. സദൃശവാക്യം 27:12, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു എന്ന് കാണുന്നു. നാം ഇന്ന് ചിന്തക്കായി എടുത്ത വിഷയം ഒളിച്ചിരിക്കുക എന്ന് യഹോവ കൽപ്പിച്ചു എന്ന വാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ സദൃശവാക്യം 27:12 പറഞ്ഞത് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. ജ്ഞാനം വിവേകം ഇവ യഹോവ പഠിപ്പിക്കുന്ന വചനമൂല്യം ലഭ്യമാക്കുന്ന ഗുണങ്ങളാണ്. സദൃശവാക്യം 4:4-5 അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയാണ്. വചനം പഠിപ്പിക്കുന്ന യഹോവ എന്നോട് പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. അപ്പോൾ ജ്ഞാനം, ആത്മീയ ജ്ഞാനം നേടുന്നവനാണ് വിവേകമുണ്ടാകുന്നത്. വിവേകമുള്ളവൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് അവൻ തൻ്റെ നടപ്പിനെ സൂക്ഷിക്കുന്നു. ആകാത്ത പാതയിൽ കൂടെ അവൻ ഒരിക്കലും നടക്കത്തില്ല. കാരണം വചനം നൽകിയ വിവേകം അവനെ തൻ്റെ പാദം സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, വിവേകത്തിൻ്റെ പാത കണ്ടെത്തി, വിവേകമുള്ളവൻ വിവേകത്തിൻ്റെ പാത കണ്ടെത്തി അതിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. യഥാർത്ഥ പാത ഏതാണെന്ന് കണ്ടെത്തി അതിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. മൂന്നാമതായി, വിവേകമുള്ളവൻ കാര്യങ്ങളെ മുൻകൂട്ടി കാണും. വിവേകമുള്ളവൻ വചനത്താൽ ലഭിച്ച വിവേകം അവനാ ഉള്ളതിനാൽ കാര്യങ്ങൾ മുൻകൂട്ടി അവൻ മനസ്സിലാക്കുക, അതായത് വചനം അവനെ ബോധമുള്ളവനാക്കി മാറ്റുന്നു. നാലാമതായി, അവന് ആത്മീക അന്തർദൃഷ്ടിയുണ്ട്, പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരിക്കും. അഞ്ച്, ദുഷ്ടൻ തൻ്റെ മുന്നിലെത്തുമ്പോൾ വിവേകമുള്ളവൻ തൻ്റെ അധരത്തെ സൂക്ഷിക്കുന്നു. ഒളിച്ചിരിക്കുവാൻ യഹോവ ആവശ്യപ്പെട്ടത് നമ്മോട് സമസ്വഭാവമുള്ള ഏലിയാവ് എന്ന വ്യക്തിയോടാണ്. സാധാരണ ഒളിവിൽ പോകുന്നത് ഭൗമിക നിയമങ്ങൾ മറന്ന് തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ കർത്താവ് ഒളിക്കുവാൻ ആവശ്യപ്പെട്ട വ്യക്തി ഏലിയാവെന്ന് പറയുന്ന വിവേകമുള്ളവനാണ്. വിവേകമുള്ളവനാകയാലാണ് ഏലിയാവിനോട് ഒളിച്ചിരിക്കുവാൻ യഹോവ ആവശ്യപ്പെട്ടത്. യഹോവ ഒരുവനോട് ഒളിച്ചിരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ അവൻ ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും ഒളിച്ചിരിക്കേണ്ട കാലാവധിയും അവിടെ അവന് വേണ്ടിയ കരുതലും എല്ലാം എങ്ങനെ എന്ത് എന്ന് നിശ്ചയിക്കുന്നത് യഹോവ തന്നെയാണ്. ഒരു പ്രവൃത്തിയുടെ അനന്തര ഫലമാണ് ഒളിക്കുക എന്ന ക്രിയ നടക്കുന്നത്. ഒന്ന് രാജാക്കന്മാർ 17:1-3 വാക്യങ്ങളിൽ നിന്നും കർത്താവ് ഏലിയാവിനോട് ഒളിച്ചിരിക്കാൻ നിർദ്ദേശം നൽകിയ കാരണം എന്താണെന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ധൈര്യസമേതം ഒരുവൻ പറയണമെങ്കിൽ അവൻ ഒരു സാധാരണ മനുഷ്യനല്ല. ദൈവം നിയോഗിച്ച് ദൈവം ധൈര്യം നൽകി ദൈവം വാക്കുകളെ നൽകി അയക്കുന്ന ഒരുവന് മാത്രമേ അത്രയും ധൈര്യത്തോടെ അവിടെ പറയുവാൻ കഴിയുകയുള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഒളിച്ചിരിക്കുക എന്ന നിർദ്ദേശം നൽകുന്നത്. ഏലിയാവ് പാർത്തിരുന്ന സ്ഥലമെന്ന് പറയുന്നത് യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരും ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും പാർത്തിരുന്ന സ്ഥലമായിരുന്നു. അവർ ബാലാണ് തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവിടമെന്ന് വിശ്വസിച്ചിരുന്നത് യഹോവ എൻ്റെ ദൈവം എന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ഏലിയാവിന് സഹിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഏലിയാവ് എന്ന പേരിൻ്റെ അർത്ഥവും യഹോവ എൻ്റെ ദൈവമെന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജനത്തോട് ഏലിയാവിന് കോപമുണ്ടായതിനാൽ യഹോവയുടെ മുമ്പാകെ അനേക നാൾ ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിച്ചിരുന്നു. അതിനാലാണ് യഹോവ ധൈര്യം നൽകി ഏലിയാവിനെ അവിടേക്ക് അയക്കുന്നത്. സകല നന്മകളും ബാൽ തന്നു എന്ന് പറഞ്ഞവരോട് യഹോവ ആകാശം അടച്ചു എന്നുള്ള വാർത്ത പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകം 28:15-23-24 വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ആവർത്തന പുസ്തകം 28:15 വാക്യം, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. ആ ശാപത്തിലുള്ള ഒരു കാര്യമാണ് ഏലിയാവ് അവിടെ പറഞ്ഞതെന്ന് മനസ്സിലാകും 23 വാക്യത്തിൽ. നിന്റെ തലയ്ക്കു മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴെയുള്ള ഭൂമി ഇരുമ്പുമാകും. യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കും വരെ അത് ആകാശത്തിൽ നിന്ന് നിന്റെ മേൽ പെയ്യും. നീ നശിക്കും വരെ ഒരു ശാപം ദൈവം ജനത്തിന് നൽകണമെങ്കിൽ അവർ യഹോവയുടെ കൽപ്പനകളെയും ചട്ടങ്ങളെയും തിരസ്കരിച്ചവരായിരിക്കണം. ഈ ജനങ്ങൾ അങ്ങനെയുള്ളവരായതുകൊണ്ടാണ് ആകാശം സീൽ ചെയ്യാൻ ദൈവം ഏലിയാവിനെ അവിടെ അയച്ചത്. അതിനുശേഷം ഇനി ഏലിയാവിനോട് ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒളിച്ചിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒളിച്ചിരിക്കേണ്ടവന് വേണ്ടിയ പാർപ്പിടം ദൈവം അവിടെ ഒരുക്കി കൊടുത്തു. ഏലിയാവ് ഈ വിധത്തിലുള്ള കാര്യങ്ങളെ ഓർത്തൊക്കെ ഒത്തിരി ഭാരപ്പെട്ട് കാണും. അവിടെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് കാണും. പക്ഷെ അവിടെ വിട്ടതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ശത്രു കാണാതെ ഇരിക്കുവാനുള്ള പാർപ്പിടമായിരുന്നു അത്. ഇഴജന്തുക്കളോ മറ്റ് ജീവജാലങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. കാരണം യഹോവ കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദേശം വരണ്ടിരുന്നത്. ശത്രു കാണാതെ ഇരിക്കുവാനുള്ള ഒരു പാർപ്പിട സൗകര്യമായിരുന്നു കെരീത്ത്. ഈ കെരീത്തിൽ വെള്ളമില്ലാത്തതിനാൽ, അവിടെ ജീവജാലങ്ങൾ പോലും ഇല്ലാതിരുന്നതിനാൽ തൻ്റെ മകന് പറ്റിയ പാർപ്പിടമാണ്. മനുഷ്യരാരും അവിടെ വരത്തില്ല, ഒരു ശത്രു ഏലിയാവിനെ കാണത്തില്ല. അതുകൊണ്ട് തൻ്റെ മകൻ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് വേണ്ടിയതിനെ, നമുക്കാവശ്യമുള്ളതിനെ കൃത്യമായി അറിയുന്ന ഒരു ദൈവം, പാർപ്പിടം ഒരുക്കുന്ന ദൈവം. നീ എവിടെയാകണം, എന്ത് ചെയ്യണമെന്ന് നിന്നേക്കാൾ മുമ്പേ വ്യക്തമായി കാണുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഇനിയും തൻ്റെ മകന് ദാഹത്തിനുള്ള വെള്ളം ആവശ്യമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവൻ ആവശ്യമുള്ള ഒരു ചെറിയ നീരുറവ ദൈവം അവിടെ ഉണ്ടാക്കി. പ്രൈസലാ, യഹോവ ഒരുക്കിയിരുന്ന നീരുറവ മാത്രമല്ല, യഹോവയെ അവന് വേണ്ടി ആഹാരവും ഒരുക്കിയിരുന്നു. അപ്പവും ഇറച്ചിയുമായി രണ്ടു നേരം വരുന്ന ഒരു മലം കാക്കയെ യഹോവ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. കെരീത്ത്, രണ്ടാമതായി കെരീത്ത് എന്ന് പറഞ്ഞാൽ വെട്ടിമുറിക്കുക എന്നാണ്. അതായത് ക്രമം തെറ്റിയവരുമായുള്ള ജീവിത ബന്ധം. ബാലിന്റെ വിഗ്രഹത്തെ ആരാധിച്ച, അശേര പ്രതിഷ്ഠകളെ ആരാധിച്ച ജനത്തിൽ നിന്റെ കൂടുള്ള ബന്ധം ദൈവം വെട്ടിമാറ്റി. ആരുടെ? ഏലിയാവിന്റെ. അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചവർക്ക് ദൈവത്തിന്റെ സംരക്ഷണം കിട്ടത്തില്ല. എന്നാൽ വെട്ടിമാറ്റിയ ദൈവത്തിന്റെ പൈതലിന് ദൈവസംരക്ഷണം നൽകും. അപ്പൊ ഏത് പ്രതികൂലത്തിലും നീ യഹോവയോട് പറ്റി നിന്നാൽ നിനക്ക് വേണ്ട സംരക്ഷണം അവൻ തരും. ദുഷ്ടന്റെ വാതിൽ അടയ്ക്കും, ദുഷ്ടനുള്ള സംരക്ഷണം അടയ്ക്കുമ്പോൾ നിനക്കുള്ള സംരക്ഷണം ദൈവം ഉറപ്പാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ലോകയാത്രയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ വേർതിരിക്കുന്ന ഏത് ഘടകം വന്നാലും നീ ദൈവവുമായി അകന്നു പോകുകയല്ല, അടുക്കുന്തോറും നിനക്കുള്ള സംരക്ഷണം ദൈവം വർദ്ധിപ്പിച്ചു തരുന്നവന്. മൂന്നാമതായി, ആത്മീക പരാജയം സംഭവിക്കാതിരിപ്പാൻ നമുക്ക് ഏകാന്തത ആവശ്യം. ബഹളമുള്ളിടത്ത് നിൽക്കുമ്പോൾ ആ ബഹളത്തിൻ്റെ ഇടയിൽ നീ ആയിപ്പോകും. ദൈവത്തിൻ്റെ മക്കൾ ഒരേകാന്തതയിൽ, ആ യേശു മലമേൽ പ്രാർത്ഥിക്കാൻ പോയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മലമേൽ പ്രാർത്ഥിക്കാൻ പോയി, ഗത്സ നദീതീരത്ത് യേശു സ്വല്പസമയം തനിയെ ഇരിക്കാൻ പോയി, ജനം അനുവദിച്ചില്ല. എന്നാൽ പോലും തനിയെ ഇരിക്കാൻ യേശു ആഗ്രഹിച്ചത് പിതാവുമായുള്ള സംസർഗത്തിന്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടുമുള്ള ബഹളങ്ങളിൽ നിന്ന് നാം വേർപെട്ട് ദൈവവുമായുള്ള ഒരു ബന്ധത്തിലായി കാണുവാൻ ദൈവം ആഗ്രഹിക്കും. പലപ്പോഴും നിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ കെരീത്തിന്റെ അനുഭവം വന്നിട്ടില്ലേ? പലരും നമ്മളെ ഉപേക്ഷിച്ചു കാണും. സാമ്പത്തികമായ ബലഹീനത കൊണ്ട് പലരും നമ്മളെ കണ്ടില്ലെന്നടിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ നിമിത്തം പലരും നമ്മെ അവഗണിച്ചെന്നിരിക്കും. അതൊക്കെയാണ് നിന്റെ ജീവിതത്തിലെ കെരീത്തുകൾ. ആ കെരീത്തിൽ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടിയത് അവിടെ കരുതിക്കൊള്ളും. അവിടെ നീ എന്താ ചെയ്യേണ്ടിയെന്നറിയാവോ, ആത്മീക പരാജയം നിനക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഇനി അത് മാത്രമല്ല, ഒത്തിരി സന്തോഷങ്ങളുടെ നടുവിൽ പോയാലും നിനക്ക് ആത്മീക പരാജയം സംഭവിക്കും. അപ്പോൾ ആ സന്തോഷ തിമിർപ്പിൽ നിന്ന് നിന്നെ ഒന്ന് മാറ്റുന്നത് നീ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാതിരിക്കാനാണ്. കെരീത്ത് നിനക്ക് ആവശ്യമായതുകൊണ്ടാണ്. നാലാമതായി, മാനുഷികമായ ഒരു ബലഹീനതയാണ് ഞാൻ എന്ന ഭാവം. ഏലിയാവ് ചെന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഇനി പെയ്യുകയില്ല, ആകാശം അടയ്ക്കുവാനോ ആകാശം തുറക്കുവാനോ ഏലിയാവിന് അധികാരമില്ല. പക്ഷേ ആ ഒരു ചിന്ത ഏലിയാവിലേക്ക് കടന്നു വരാതിരിക്കാൻ, ഞാൻ എന്ന ചിന്ത അവന് വരാതിരിക്കാൻ, അവൻ്റെ സ്വയബുദ്ധി ശരിയല്ല എന്ന് അവനെ പഠിപ്പിക്കാനാണ് കെരീത്തിലേക്ക് കൊണ്ടുപോയത്. അഞ്ചാമതായി, സാഹചര്യങ്ങളെ ഭയക്കാതെ പ്രവർത്തിപ്പാനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പം സാഹചര്യങ്ങളെ ഭയക്കാതെ, അഹാബിനെയോ മറ്റാരെയും ഭയക്കേണ്ടെന്ന കാര്യമില്ല, നിന്നെ കെരീത്തിലാക്കിയ ദൈവമെങ്കിൽ ദൈവത്തിന് നിന്നെ സംരക്ഷിപ്പാനും അറിയാം. ആ ഒരു പാഠം പഠിപ്പിക്കാനാണ് കെരീത്തിലെത്തിച്ചത്. പ്രിയമുള്ളവര്, കെരീത്തിലെ നീരുറവ കണ്ട് ഹാഗാർ കണ്ടില്ല, ഏലിയാവ് കണ്ടു. കെരീത്തിലെ നീരുറവ് ഏലിയാവ് കണ്ടു, ഹാഗാർ നീര് തൊട്ടടുത്തുള്ള നീരുറവ കണ്ടില്ല. ഇന്ന് പലരും അടുത്തുള്ള നീരുറവകൾ കാണാറില്ല. എന്നാൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു നീരുറവ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് കോരിക്കുടിക്കുക. വചനമെന്ന നീരുറവയിൽ നിന്ന് ആവോളം കോരിക്കുടിക്കുക. അത് നിന്റെ വിജയത്തിന് നിന്നെ സഹായിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനമെന്ന നീരുറവയിൽ കൂടി കടന്നു പോകുവാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. വചനമനുസരിച്ച് ജീവിക്കുന്നവരോട് കരുണയുള്ളവനായ ദൈവമേ, കെരീത്തിലെ അനുഭവങ്ങൾ കൂടി കടത്തിവിട്ട് ഞങ്ങളെ പഠിപ്പിച്ച അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. നിന്നിൽ ബലപ്പെടുവാനും നിന്നിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും ജോസഫിനെ പോലെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി യഹോവയോട് സന്നിധിയിൽ ബന്ധപ്പെട്ട് കാത്തിരിപ്പാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.